നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ലോകത്ത് ജനങ്ങൾ ഏറ്റവുമധികം കടബാധ്യതയിൽ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. വീട് വാങ്ങുന്നതിനുള്ള ലോണാണ് ഇതിൽ ഏറ്റവുമധികം ബാധ്യതയാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ പലരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു കടബാധ്യത കൂടി ഓസ്ട്രേലിയക്കാർക്ക് മുകളിലേക്ക് വരുന്നുണ്ട്. പേ ഡേ ലോൺ എന്നറിയപ്പെടുന്ന ഈ വായ്പകൾ നിയന്ത്രിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. വർഷം 407% പലിശയ്ക്ക് ഒരു ലോൺ എന്ന് കേട്ടാൽ അത് ആരെങ്കിലും എടുക്കുമോ? ചെറു കാലയളവിലേക്ക് ലഭിക്കുന്ന പേ ഡേ ലോണുകളുടെ പലിശ നിരക്ക് കണക്കുകൂട്ടിയാൽ വർഷം 407% വരെയാകാം. ഈ വർഷം 1.7 ബില്യൺ ഡോളറിൻ്റെ പേ ഡേ ലോണാണ് ഓസ്ട്രേലിയക്കാർക്ക് അങ്ങനെ നൽകുന്നത്. അതായത് 170 കോടി ഡോളറിൻ്റെ ലോൺ. പുതിയ കുടിയേറ്റക്കാർ ഉൾപ്പെടെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒട്ടനവധി പേരാണ് ഈ ലോണുകൾ ഉപയോഗിക്കുന്നത്. ഒരാളുടെ ശമ്പള ദിവസത്തിൽ തിരിച്ചടയ്ക്കാം എന്ന ഉറപ്പിൽ നൽകുന്ന ലോണുകളാണ് അടിസ്ഥാനപരമായി പേ ഡേ ലോണുകൾ. പക്ഷേ ഹ്രസ്വകാലത്തേക്ക് ഉയർന്ന പലിശയിൽ നൽകുന്ന മറ്റ് ലോണുകളെയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. സ്റ്റോപ്പ് ദ ഡെറ്റ് ട്രാപ്പ് എന്ന കൂട്ടായ്മ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3.5 വർഷത്തിൽ 47 ലക്ഷം പേ ഡേ ലോണുകളാണ് ഓസ്ട്രേലിയക്കാർ എടുത്തത്. സ്ത്രീകളാണ് ഇത്തരം ലോണുകൾ എടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാർ. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം എന്ന രീതിയിലാണ് പലരും ഈ ലോണെടുക്കുന്നതെങ്കിലും സ്ഥിരമായ കടക്കെണിയിലേക്കാണ് ഇതവരെ തള്ളിവിടുന്നതെന്ന് കൺസ്യൂമർ ആക്ഷൻ ലോ സെന്ററിലെ ജെറാർഡ് ബ്രോഡി പറയുന്നു.
They might be tempted by the promises of payday loans that it's going to fix their financial problem. But when those repayments are made that are direct debited from their bank account, and they find them without enough money for the next fortnight to pay the rent, to pay the food, to pay the utilities, they're enticed back for further loans and thereby starting that spiral of reliance on high-cost loans.
Gerard Brody സൂചിപ്പിച്ചതുപോലെ ശമ്പള ദിവസം വായ്പ അടച്ചു തീർക്കുകയും അടുത്തയാഴ്ച തള്ളി നീക്കാൻ വീണ്ടും ലോണെടുക്കുകയും ചെയ്യുകയാണ് പലരും എന്നാണ് ഈ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇത്തരം ലോണുകളെ ആശ്രയിക്കുന്നത്. ഇതിൽ 15% പേർക്കും കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. പാപ്പരാകുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിലേക്കാകും ഇത് നീങ്ങുന്നത്. വളരെ എളുപ്പത്തിൽ ഇത്തരം ലോൺ ലഭിക്കും എന്നതാണ് ഇതിനെ കൂടുതൽ അപകടകരമാക്കുന്നതെന്ന് ജെറാർഡ് ബ്രോഡി ചൂണ്ടിക്കാട്ടുന്നു.
In many of the communities where there are high migrant populations, we find a higher numbers of payday lending stores. The data also shows us that more and more of these loans are originated online. 85% of people are taking them out either through digital platforms or online.
Social media platformsകളിലൂടെ ഇത്തരം വായ്പാദാതാക്കളുടെ പരസ്യം കൂടുതലായി വരികയാണെന്ന് ടാസ്മേനിയയിലെ പലിശരഹിത വായ്പാ പദ്ധതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് John Hooperum ചൂണ്ടിക്കാട്ടി.
If people do a search for a payday lender, then their Facebook feed and social media, because of the algorithms they run, keep hitting their feeds. The other thing that people tell us about is that as they get to the end of a loan, they just get offered more and more credit. So they try and keep people in that revolving cycle of credit.
ഇവയെ നിയന്ത്രിക്കാൻ രാജ്യത്തെ കൃത്യമായ നിയമങ്ങളില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫെഡറൽ സർക്കാരിന് ഇത്തരം സ്ഥാപനങ്ങളുടെ അമിത ചൂഷണത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെന്ന് സ്റ്റോപ്പ് ദ ഡെറ്റ് ട്രാപ്പ് കൂട്ടായ്മ പറയുന്നു. 2017 ഇതിനായുള്ള ഒരു നിയമത്തിന്റെ കരട് രൂപം സർക്കാർ കൊണ്ടുവന്നെങ്കിലും ഇതുവരെയും പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല. ലോൺ എടുക്കുന്നതിന് മുൻപ് അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് ലേബർ MP മിൽട്ടൺ ഡിക് ചൂണ്ടിക്കാട്ടി.
Over 170% of interest rates are now being charged for some loans. So I really call out to people to please, before you sign a contract, check the fine detail. And if in doubt, please go see a financial counsellor.
ചെറുകിട വായ്പാദാതാക്കളെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് അസിസ്റ്റന്റ് ട്രഷറർ മൈക്കൽ സുക്കർ പ്രതികരിച്ചു. ഇത്തരം സേവനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണെന്നും അതിനാൽ ശരിയായ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.